2022 May 22 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. ജനദ്രോഹത്തിന്റെ കയ്യൊപ്പുള്ള വകുപ്പുകൾ. ഇടുക്കി ഡയറിയിൽ അഖിൽ സഹായി എഴുതുന്നു, ജനങ്ങളുടെ ക്ഷേമവും നാടിന്റെ വികസനവുമായിരിക്കണം ഏതൊരു സർക്കാർ വകുപ്പിന്റെയും പ്രഥമ ഉത്തരവാദിത്തം. നിയമത്തിന്റെ സാങ്കേതികത്വത്തിൽ തൂങ്ങി എങ്ങനെ ജനങ്ങളെ ദ്രോഹിക്കാമെന്നല്ല ചിന്തിക്കേണ്ടത്. ഇടുക്കിയിൽ ജനങ്ങളെ ദ്രോഹിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രണ്ട് വകുപ്പുകളായി റവന്യൂവും വനം വകുപ്പും മാറിയിട്ടുണ്ട്. 2019 ഓഗസ്റ്റ് മുതൽ ഇറങ്ങിത്തുടങ്ങിയ റവന്യൂ വകുപ്പ് വിവിധ ഭൂവിനിയോഗ ഉത്തരവുകളാണ് ഇടുക്കിയിലെ സാധാരണക്കാരുടെ അതിജീവനത്തിന് വെല്ലുവിളിയുയർത്തുന്നത്. കൃഷിക്കും വീട് വയ്ക്കാനുമല്ലാതെ ജില്ലയിലെ പട്ടയഭൂമി മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കാനാവാത്ത സ്ഥിതിയാണ് ഇപ്പോൾ. ഉപജീവനത്തിനാവശ്യമായ ചെറിയ കെട്ടിടങ്ങൾക്ക് പോലും റവന്യൂ വകുപ്പിന്റെ അനുമതി ലഭിക്കില്ല. വാണിജ്യ ആവശ്യങ്ങൾക്കായുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും നിലച്ച മട്ടാണ്. പുതിയ കെട്ടിട നിർമ്മാണത്തിനൊന്നും അനുമതി ലഭിക്കാത്ത സ്ഥിതിയാണ്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള കെട്ടിട നിർമ്മാണത്തിന് വില്ലേജ് ഓഫീസറുടെ NOC ലഭിക്കുന്നില്ല. വാണിജ്യ സാമ്പത്തിക മേഖലയെ ഉത്തരവ് കാര്യമായി ബാധിച്ചു. ഇതിനെല്ലാം പുറമെയാണ് കഴിഞ്ഞയാഴ്ച ഏലമലക്കാടുകൾ വനഭൂമിയാണെന്ന് കാട്ടി റവന്യൂ വകുപ്പ് ഉത്തരവിറക്കിയത്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം പള്ളിവാസൽ വില്ലേജിൽ സ്വകാര്യ വ്യക്തി കൈവശം വെച്ചിരിക്കുന്ന 2 ഏക്കർ ഏറ്റെടുത്തുകൊണ്ടുള്ള ഉത്തരവിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ദേവികുളം താലൂക്കിലെ പള്ളിവാസൽ വില്ലേജിൽ സ്വകാര്യ വ്യക്തികൾ കൈവശം വെച്ചിരിക്കുന്ന 2 ഏക്കർ 3 സെന്റ് ഏലം കുത്തകപ്പാട്ട ഭൂമി തിരിച്ചുപിടിച്ചുകൊണ്ടുള്ള ഉത്തരവിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. 1897 തിരുവിതാംകൂർ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച രാജവിളംബരത്തിൽ ട്രാവൻകൂർ ഫോറസ്റ്റ് റെഗുലേഷനിൽ CHR സംരക്ഷിത വനമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നത്. വിവാദമായതോടെ സർക്കാർ ഉത്തരവ് പിൻവലിച്ച് തലയൂരി. ഇങ്ങനെ ജനവിരുദ്ധ ഉത്തരവുകൾ ഇറക്കി റവന്യൂ വകുപ്പ് മുന്നേറുമ്പോൾ വനം വകുപ്പും മത്സരിച്ച് ഒപ്പമുണ്ട്. വന്യജീവി ആക്രമണത്താൽ പൊറുതിമുട്ടിയ കർഷകർക്ക് കൈത്താങ്ങാകാൻ വകുപ്പ് ഒന്നും ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല മലയോര മേഖലയുടെ വികസനത്തിന് തുരങ്കം വയ്ക്കാൻ നിരന്തരം ശ്രമിക്കുന്നുമുണ്ടെന്നാണ് ആക്ഷേപം. ഇടുക്കി വണ്ടിപ്പെരിയാറിലെ സത്രം ഭാഗത്ത് നിർമ്മാണം പൂർത്തിയാകുന്ന NCCയുടെ രാജ്യത്തെ തന്നെ ഏക എയർ സ്ട്രിപ്പിന് ചില പരിസ്ഥിതി സംഘടനകൾക്കൊപ്പം ചേർന്ന് ഇടങ്കോലിടാൻ ശ്രമിക്കുന്നതിൽ വനം വകുപ്പ് മുൻപന്തിയിലാണ്. മഞ്ജുമല വില്ലേജിൽ റവന്യൂ വകുപ്പ് അനുവദിച്ച സ്ഥലത്ത് 2017 May 21 എയർ സ്ട്രിപ്പിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 650 മീറ്റർ റൺവേ, വിമാനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള 1200 ചതുരശ്ര അടിയുള്ള ഹാംഗർ, കമാൻഡിംഗ് ഓഫീസറുടെ ഓഫീസ്, ടെക്നിക്കൽ റൂം, കേഡറ്റുകൾക്കുള്ള താമസ സൌകര്യം എന്നിവയുടെ നിർമ്മാണം പൂർത്തിയായിരുന്നു. കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 11.5 ഏക്കർ ഭൂമി കൂടി NCC ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വനം വകുപ്പ് ഇതിന് തടസ്സവാദം ഉന്നയിച്ചു. നിർമ്മാണം ഏകദേശം പൂർത്തിയായതിനെ തുടർന്ന് April 8 NCCയുടെ നേതൃത്വത്തിൽ എയർ സ്ട്രിപ്പിൽ പരീക്ഷണ പറക്കൽ നടത്തി. എന്നാൽ 5 തവണ താഴ്ന്നു പറന്നിട്ടും വിമാനം റൺവേയിൽ ഇറക്കാനായില്ല. റൺവേയുടെ നീളക്കുറവും എയർ സ്ട്രിപ്പിന്റെ അറ്റത്തുള്ള മൺതിട്ടയുമാണ് വിമാനത്തിന്റെ ലാൻഡിംഗിന് തടസ്സമായത്. വിമാനത്താവളത്തിന് സമീപത്തെ മൺതിട്ട നീക്കം ചെയ്താൽ മാത്രമേ വിമാനം സുരക്ഷിതമായി ഇറക്കാനാവൂ എന്നാണ് NCC ഡയറക്ടർ അറിയിച്ചത്. നേരത്തെ സ്ഥലമേറ്റെടുക്കുന്നതിന് വനം വകുപ്പ് അനുമതി നൽകിയിരുന്നെങ്കിൽ ഈ മൺതിട്ട നീക്കുകയും റൺവേക്ക് അല്പം കൂടി നീളം കൂട്ടുകയും ചെയ്യാമായിരുന്നു. വനഭൂമിയിൽ പാരിസ്ഥിതികാഘാത പഠനം നടത്താതെയും വനം പരിസ്ഥിതി അധികൃതരുടെ അനുമതിയില്ലാതെയുമാണ് എയർ സ്ട്രിപ്പ് നിർമ്മിക്കുന്നതെന്നാണ് ഇവരുടെ വാദം. എന്നാൽ കേവലം NCC കേഡറ്റുകൾക്ക് പരിശീലനം നൽകുന്ന ഒരു എയർ സ്ട്രിപ്പിനപ്പുറം ദുരന്ത നിവാരണത്തിനും ടൂറിസത്തിനുമടക്കം ഉപയോഗിക്കാവുന്ന ഒരു പദ്ധതിയാണ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതെന്ന മറുവശം ഇവർ കാണുന്നില്ല. ദേശീയ ദുരന്തമായി ഒരു പാത. വനം വകുപ്പിന്റെ ധാർഷ്ട്യത്തിന് മറ്റൊരു ഉത്തമ ഉദാഹരണമാണ് ജില്ലയിലെ ദേശീയപാതാ വികസനം. നഷ്ടപരിഹാര തുക നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും വനം വകുപ്പ് മരം മുറിക്കാൻ അനുമതി നൽകാത്തതിനെ തുടർന്ന് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ 3 മുതൽ ബോഡിമെട്ട് വരെയുള്ള ഭാഗത്തിന്റെ വികസനം വഴിമുട്ടി നിൽക്കുകയാണ്. 3 മുതൽ ബോഡിമെട്ട് വരെയുള്ള 42.98 കിലോമീറ്റർ പാതയുടെ വികസനം 92% പൂർത്തിയായി. എന്നാൽ വനമേഖലയിലുള്ള 3.3 കിലോമീറ്റർ ഭാഗത്തെ മരങ്ങൾ വെട്ടിമാറ്റി റോഡിന് വീതി കൂട്ടുന്നതിനാണ് വനം വകുപ്പ് തടസ്സം നിൽക്കുന്നത്. ദേവികുളം ബ്ലോക്ക് ഓഫീസ് മുതൽ ടൗൺ വരെയുള്ള 2.7 കിലോമീറ്റർ ഗ്യാപ് റോഡിന്റെ ഭാഗത്ത് 80 മീറ്റർ, പൂപ്പാറ മുതൽ മൂലത്തറ വരെ 500 മീറ്റർ എന്നിങ്ങനെയാണ് സ്ഥലം വിട്ടു നൽകേണ്ടത്. എന്നാൽ സ്ഥലം വിട്ടു നൽകാൻ 30 കോടി രൂപയാണ് വനം വകുപ്പ് നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടത്. ദേശീയപാതാ അധികൃതരും വനം വകുപ്പുമായി നടത്തിയ ചർച്ചയിൽ തുക 8.48 കോടിയായി കുറയ്ക്കാൻ ഏകദേശ ധാരണയായി. ചിന്നക്കനാലിൽ റവന്യൂ വകുപ്പ് പകരം ഭൂമി നൽകാനും തീരുമാനിച്ചു. ഇതനുസരിച്ച് 8.48 കോടി രൂപ അനുവദിച്ചു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും മരങ്ങൾ മുറിക്കാനുള്ള അനുമതി നൽകാത്തതിനാൽ തുടർപണികൾ നടത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് ദേശീയപാതാ അധികൃതരും കരാറുകാരനും. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ മാർച്ചിന് മുൻപ് നിർമ്മാണം പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശം നൽകി. നൽകിയെങ്കിലും വനം വകുപ്പിന്റെ തടസ്സം മൂലം പണികൾ പൂർത്തിയാക്കാനായില്ല. വൈകിപ്പിച്ചത് 2 വർഷം. 2017 സെപ്റ്റംബറിലാണ് ദേശീയപാതാ വികസനം ആരംഭിച്ചത്. 2019 ഓഗസ്റ്റിൽ പൂർത്തിയാക്കണമെന്നായിരുന്നു കരാറിലെ നിബന്ധന. എന്നാൽ വനം വകുപ്പിന്റെ മാത്രം ഉടക്ക് കാരണം 2 വർഷത്തോളമാണ് പദ്ധതി വൈകിയത്. കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് ഗ്യാപ് റോഡ് മുതൽ പൂപ്പാറ വരെയുള്ള 25 കിലോമീറ്ററിലെ ഏലപ്പട്ടയ മേഖലയിലെ നിർമ്മാണത്തിന് വനം വകുപ്പ് തടസ്സം നിന്നതിനെ തുടർന്ന് 1 വർഷത്തോളം നിർമ്മാണം നിലച്ചിരുന്നു. തുടർന്ന് മന്ത്രിസഭ ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത്. അതിനുശേഷമാണ് ഇപ്പോഴുള്ള 3.3 കിലോമീറ്ററിലെ തടസ്സം. പണമടച്ചിട്ടും സ്ഥലം വിട്ടു നൽകാതെ വനം വകുപ്പ് ക്ഷമ പരീക്ഷിക്കുകയാണ്.